السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനും സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്നും ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഖവാരിജുകളെ കുറിച്ചുള്ള ഒരു പഠനമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആരാണ് ഖവാരിജുകൾ? എന്താണ് അവരെ കുറിച്ച് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ ഖവാരിജുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങൾ. ഹറജ എന്ന പദത്തിൽ നിന്നാണ് ഖവാരിജുകൾ എന്ന പ്രയോഗമുണ്ടായിട്ടുള്ളത്. ഹറജ പുറപ്പെട്ടു എന്നാണ് അർത്ഥം. അതിന്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം പോലെ തന്നെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. അതുകൊണ്ട് ഈ ഖവാരിജ് ആരാണ് എന്നുള്ളതിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞു, അവർക്ക് ആ പേര് കിട്ടാനുള്ള കാരണത്തെക്കുറിച്ച് അവർ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന്, ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ അദ്ദേഹം പറഞ്ഞു, ഖവാരിജുകൾക്ക് ആ പേര് ലഭിക്കാനുള്ള കാരണം, സുമ്മു ബിദാലികലി ഖുറൂജിഹിം അനിദ്ദീനി, അവര് ആ പേര് കിട്ടാനുള്ള കാരണം അവർ ദീനിൽ നിന്ന് പുറത്തു പോയതുകൊണ്ടാണ്. ഖുറൂജിഹിം അലാ ഖിയാരിൽ മുസ്ലിമീന, അതേപോലെ തന്നെ മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾക്കെതിരെ അവർ വിപ്ലവം നടത്തി, അവർ യുദ്ധം ചെയ്തു, അതുകൊണ്ടാണ് അവർക്ക് ഖവാരിജുകൾ എന്ന പേര് ലഭിച്ചത് എന്നാണ്. ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻഷാല്ലാ ഹദീസ് നമ്മൾ വിശദീകരിക്കും. അവർക്ക് ആ പേര് കിട്ടാനുള്ള കാരണം രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അവർ ദീനിൽ നിന്ന് പുറത്തുപോയി. ദീനിൽ നിന്ന് പുറത്തുപോകുന്ന പറഞ്ഞാൽ അതിന്റെ വിശദീകരണങ്ങൾ വേറെ വരുന്നുണ്ട്. അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്നല്ല അതിന്റെ അർത്ഥം. അതിൽ ഇഖ്തിലാഫുണ്ട്, ഇൻഷാല്ലാ നമ്മൾ അത് വിശദീകരിക്കും. അതേപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠരായ മുസ്ലിങ്ങൾക്കെതിരെ അവർ വിപ്ലവം നയിച്ചു, അവർ യുദ്ധം ചെയ്തു, ഇതുകൊണ്ടാണ് അവർക്ക് എന്ത് പേര് കിട്ടിയത്? ഹറജ, ഖവാരിജ് എന്ന പേര് കിട്ടാനുള്ള കാരണം ഇതാണ്. ഇതാണ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. ഇതേപോലെ തന്നെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഷർഹ് മുസ്ലിമിൽ അദ്ദേഹം പറഞ്ഞു, വസുമു ഖവാരിജ്, അവർ ഖവാരിജ് എന്ന് പേര് വിളിക്കപ്പെടാനുള്ള കാരണം, ലി ഖുറൂജിഹിം അലൽ ജമാഅ, അവർ അൽ ജമാഅ അതായത് മുസ്ലിങ്ങളുടെ അൽ ജമാഅത്ത്, അലി റളിയല്ലാഹു അൻഹു ആ ഇസ്ലാമിക ഖിലാഫത്ത്, ഇസ്ലാമിക രാഷ്ട്രം, ആ ജമാഅത്ത്, ആ ജമാഅത്തിനെതിരെ അവർ യുദ്ധം ചെയ്തു, അവർ വിപ്ലവം നടത്തി. ഇതുകൊണ്ടാണ് ഖവാരിജുകൾക്ക് ആ പേര് കിട്ടാനുള്ള കാരണം. ഖറജ ഇറങ്ങി പുറപ്പെടുക എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ വിപ്ലവം നയിക്കുക, അവർക്കെതിരെ ശബ്ദിക്കുക. ഈ കാരണം കൊണ്ടാണ് അവർക്ക് ആ പേര് ലഭിച്ചത് എന്നാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. ഇതേപോലെ തന്നെ അല്ലാമ ഷഹരിസ്ഥാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ അൽ മിലൽ വ നിഹൽ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത്, കുല്ലു മൻ ഖറജ അലൽ ഇമാമിൽ ഹഖി അലൽ ഇത്തഫഖത്തിൽ ജമാഅത്തു അലൈഹി യുസമ്മ ഖാരിജിയൻ, ഇത് അലി റളിയല്ലാഹുവിനെതിരെ യുദ്ധം നടത്തിയ ആളുകൾക്ക് മാത്രമാണോ ഖവാരിജ് എന്ന് പറയുന്നത്? അല്ല എന്നാണ്. ഇതെല്ലാ കാലഘട്ടത്തിലും ബാധകമാണ്. കുല്ലുമൻ ഖറജ, വിപ്ലവം നടത്തുന്ന എല്ലാവർക്കും, യുദ്ധം നടത്തുന്ന എല്ലാവർക്കും അലൽ ഇമാമിൽ ഹക്കിൽ ലരീത്തഫക്കത്തിൽ ജമാഅത്തു അലൈഹി, മുസ്ലിങ്ങൾ ഏകോപിച്ച് തെരഞ്ഞെടുത്ത ഒരു ഇമാമൻ, ഒരു രാഷ്ട്ര തലവൻ, അതിനെതിരെ യുദ്ധം ചെയ്യുന്ന, അതിനെതിരെ പട നയിക്കുന്ന എല്ലാവർക്കും എന്ത് പറയും? ഇസമ്മ ഖാരിജിയൻ, അവർക്കൊക്കെ ഖവാരിജി എന്ന് പറയും. സവാഉൻ കാനൽ ഖുറൂജ് ഫി അയ്യാമി സ്വഹാബ അലൽ അയ്മത്തിർ റാഷിദീന, അത് സ്വഹാബികളുടെ കാലഘട്ടത്തിലാണെങ്കിലും ഏറ്റവും സച്ചരിതരായ ആ സ്വഹാബത്ത് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർക്കെതിരെയാണെങ്കിലും ശരി, ഔകാന ബഅദഹും അല താബിഈന ലഹും ബിഇഹ്സാനി, അതല്ല താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ അവർക്കെതിരെയാണെങ്കിലും ശരി, വൽ അയ്മ ഫി കുല്ലി സമാനിൻ, അതേപോലെ തന്നെ ഏതൊരു കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്ന ഇമാമിങ്ങൾക്കെതിരെ ആകട്ടെ, അവർക്കെതിരെ യുദ്ധം ചെയ്യുക, അവർക്കെതിരെ ശബ്ദിക്കുക. കാരണം അതിന് ചില നിബന്ധനകൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അത് അങ്ങനെ ഈ അങ്ങനെ ശബ്ദിക്കുന്ന എല്ലാവർക്കും പറയുന്ന പേരാണ് ഖവാരിജുകൾ എന്നാണ് അല്ലാമത്തു ഷഹരിസ്താനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം. ഇതേപോലെ തന്നെ ഇബ്നു ഹസം പറയുന്നത്, അദ്ദേഹം മറ്റൊരു രൂപത്തിൽ അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നത് എന്താ വെച്ചാല്, ഖാല ഇമാം ഇബ്നു ഹസം അന ഇസ്മൽ ഖാരിജി, ഖാരിജ് അല്ലെങ്കിൽ ഖവാരിജ് എന്ന പേര്, യൽഹഖു കുല്ലു മൻ അസ്ബൽ ഖാരിജീന അലൽ ഇമാമി, ഇമാമിന് നേരെ ആരെല്ലാം പുറപ്പെടുന്നുണ്ടോ, ആരെല്ലാം യുദ്ധം ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ മുസ്ലിങ്ങൾ തെരഞ്ഞെടുത്ത ഇമാം ഒരു ഖലീഫ, ആ ഖലീഫക്ക് നേരെ ആരെങ്കിലും പുറപ്പെടുന്നുണ്ടോ, അപ്പൊ ഇതൊരു പൊതു തത്വമാണ് ഇസ്ലാമിക ലോകത്തുള്ള ഖലീഫക്കെതിരെ, അല്ലെങ്കിൽ അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഇസ്ലാമിക രാഷ്ട്ര നേതാവിനെതിരെ നഹീമൽ മുൽക്കർ നടത്തുന്നതിന് ചില ഷർത്തുകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അവർക്കെതിരെ പരസ്യമായിട്ട് അവരുടെ തിന്മകൾ എതിർക്കാൻ പാടില്ല, അതിന്റേതായ നിബന്ധനകൾ വേറെ പറയുന്നുണ്ട്. അപ്പോ ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഇങ്ങനെ, ആരെല്ലാം അതിനോട് സാദൃശ്യരാകുന്നുണ്ടോ അവർക്കൊക്കെ ഖവാരിജ് എന്ന പേര് പറയും. അതേപോലെ തന്നെ ഔ ഷാറഖഹും ഫി ആറായിഹിം ഫി അയ്യിസവനി, അതേപോലെ തന്നെ അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ ചിന്തകൾ, ആ ചിന്തകളോട് ആരെല്ലാം സാദൃശ്യരാകുന്നുണ്ടോ, ആ ചിന്തകൾ ആർക്കെല്ലാം ഉണ്ടോ, അവർക്കും എന്ത് പറയും? ഖവാരിജ് എന്ന് പറയും. ഇതാണ് ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. ഇങ്ങനെ ഇതിന്റെ നിബന്ധനകൾ പണ്ഡിതന്മാർ ഒരുപാട്, ഈ എന്തുകൊണ്ട് ഖവാരിജുകൾ എന്ന പേര് വന്നു എന്നുള്ളത് പണ്ഡിതന്മാർ പലരും അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഖവാരിജുകളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ പേരുകൾ അവർക്കുണ്ട്. പല പേരുകളിലാണ് ഖവാരിജുകൾ അറിയപ്പെടുന്നത്. ആ പേരുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൊരു പേര് അൽ ഖവാരിജ് എന്ന പേര് തന്നെ. ആ പേര് ഖവാരിജുകൾ അംഗീകരിച്ചിട്ടുണ്ട്, അവരംഗീകരിക്കുന്ന പേരാണ്. നമ്മൾ അവരെ ഖവാരിജ് എന്ന് വിളിക്കുന്ന അർത്ഥത്തിലല്ലാന്ന് മാത്രം. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഖവാരിജ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ അർത്ഥത്തിലാണ്. ഒരു ഇസ്ലാമിക ഖിലാഫത്തിനെതിരെ വിപ്ലവം നയിച്ച ആളുകൾ, യുദ്ധം ചെയ്ത ആളുകൾ, അർത്ഥത്തിലാണ് നമ്മൾ അവരെ ഖവാരിജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അവരെ ദീനിൽ നിന്ന് പുറത്തു പോകും, ഒരമ്പ് അതിന്റെ ഇത് തുളച്ചു പുറത്തു പോകുന്നത് പോലെ എന്ന് പറഞ്ഞല്ലോ. ആ അർത്ഥത്തിലാണ് നമ്മൾ അവരെ ഖവാരിജ് എന്ന് പറയുന്നത്. അപ്പൊ ഖവാരിജ് എന്ന പേര് അവർ അംഗീകരിക്കുന്നുണ്ട്. അത് ഏതർത്ഥത്തിലാ? അത് അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർ, അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഖവാരിജുകളുടെ ആശയങ്ങളും ആദർശങ്ങളും അംഗീകരിക്കാത്തവരുടെ രക്തവും അവരുടെ ധനവും അവർക്ക് അനുവദനീയമാണ്, ഖവാരിജുകൾക്ക് അനുവദനീയമാണ്. അപ്പൊ അവരോട് യുദ്ധം ചെയ്യുക എന്നുള്ളത് അത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധമാണ് എന്നാണ് ഖവാരിജുകളുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഖവാരിജുകൾ എന്ന പേര് അവർ അംഗീകരിക്കുന്നു, ഞങ്ങൾ ഖവാരിജുകളാണ് എന്നുള്ളത് അത് അംഗീകരിക്കുന്നു. അത് അവർ തന്നെ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അതിന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ ഹദീസുകളൊക്കെ അവർ തെളിവായിട്ട് ധരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഖവാരിജുകളുടെ ഒരു പേര്. ഖവാരിജുകളുടെ രണ്ടാമത്തെ ഒരു പേര് അൽ ഹറൂറിയ എന്നതാണ്. അൽ ഹറൂറിയ, ഹറൂറിയത്ത്, ആ പേര് ഖവാരിജുകൾക്ക് വരാനുള്ള കാരണം, ഹറൂറിയ എന്നുള്ളത് ഇസ്മു ഖറിയ, അതൊരു ഗ്രാമത്തിന്റെ പേരാണ്, ഒരു പ്രദേശത്തിന്റെ പേരാണ് ഹറൂറ എന്നത്. ഹറൂറ, ഹറൂറ അതിലേക്ക് ചേർത്തിട്ടാണ് അവരെ ഹറൂറിയത്ത്, ഹറൂറിയാക്കൾ എന്ന് വിളിക്കുന്നത്. അൽ ഹറൂറിയ ആ സ്ഥലത്തിലേക്ക് ചേർത്തിട്ടാണ്, കൂഫക്കടുത്തുള്ള സ്ഥലമാണ് ഹറൂറ, അതിലേക്ക് ചേർത്തിട്ടാണ്. ഈ പേരിലും ഖവാരിജികൾ അറിയപ്പെടുന്നുണ്ട്. ഈ പ്രയോഗം ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട്. ഈ പ്രയോഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആലയോട് ഒരു പെണ്ണൊരു ചോദിച്ചല്ലോ, പെണ്ണല്ല സഹാബ വനിതയാണ്, മുആദ എന്ന് പറയുന്ന സഹാബ വനിത ചോദിച്ചല്ലോ, ആർത്തവകാലത്ത് നഷ്ടപ്പെട്ട നോമ്പ് നോറ്റ് വിട്ടുന്നു, എന്നാൽ നിസ്കാരം എന്തുകൊണ്ട് കള വിട്ട് കള ആക്കുന്നില്ല, എന്തുകൊണ്ടത് നോറ്റ് വിട്ടുന്നു, എന്ത് നിസ്കാരം പിന്നീട് എന്തുകൊണ്ട് അനുഷ്ഠിക്കുന്നില്ല എന്ന് ചോദിച്ച സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് ചോദിച്ചല്ലോ, ഹറൂറിയത്തു നന്തി, നീ ഹറൂറിയത്താണോ? അവ ആ പ്രയോഗ ഹദീസിൽ വന്നിട്ടുണ്ടെന്ന്. ഹറൂറിയത്ത് അതായത് ഖവാരിജിന്റെ വാദം നിനക്കുണ്ടോ എന്ന് ചോദിച്ചു. ആ ഹറൂറിയത്തിനന്തി, നീ ഹറൂറിയത്താണോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ പ്രയോഗ ഹദീസിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ഇതേപോലെ തന്നെ സൂറത്തുൽ കഹ്ഫിലെ 103-ാമത്തെ ആയത്ത് ഖുൽ ഹൽ നുനബ്ബിയുകും ബിൽ അഖ്സരീന അഅമാല എന്ന ആയത്ത്, ആയത്തിനെ സംബന്ധിച്ച് മിസ്അബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, സഅൽതു അബി, ഞാൻ എന്റെ പിതാവിനോട് ചോദിച്ചു, ഈ ഹൽ നുനബ്ബിയുകും ബിൽ അഖ്സരീന അഅമാല എന്ന ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഹുമുൽ ഹറൂറിയ, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഈ ഹറൂറിയാക്കളാണോ? കാല അദ്ദേഹം പറഞ്ഞില്ല, ഹുമുൽ യഹൂദു വൽ നസ്വാറ, അമ്മൽ യഹൂദു ഫകദബു വഅമ്മ നസ്വാറ കഫറു എന്ന് അദ്ദേഹം അതങ്ങനെ വിശദീകരിക്കുകയാണ്. അപ്പോ അത് പറഞ്ഞെന്തെന്ന് വെച്ചാല് ഹറൂറിയത്ത് അല്ലെങ്കിൽ ഹറൂറിയാക്കൾ എന്ന പേര് ഖവാരിജികൾക്കുണ്ട്, ആ പേര് ഹദീസിലൊക്കെ ആ പേര് വന്നിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ ഒരു സ്ഥലത്തിലേക്ക് ചേർത്തിക്കൊണ്ട് അതല്ലെങ്കിൽ ഒരു നിലപാടിലേക്ക് ചേർത്തിക്കൊണ്ട് വ്യക്തികളെ പരിചയപ്പെടുത്തുന്നത് ഇസ്ലാമികമായിട്ട് തെറ്റല്ല എന്നുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ചില വ്യക്തികളെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അവരുടെ സ്ഥലത്തിലേക്ക് ചേർത്തിട്ട് പരിചയപ്പെടുത്തും, ചിലരുടെ നിലപാടിലേക്ക്. ഇപ്പോ ഖവാരിജ് എന്ന പേര് അവരുടെ ആ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാ, അവർക്കെതിരെ പുറപ്പെട്ടവർ, ഇസ്ലാമിക ലോകത്തെ ഖലീഫക്കെതിരെ പുറപ്പെട്ടവർ. ആ രൂപത്തിൽ ഹറൂറിയത്താണെങ്കിൽ ആ സ്ഥലത്തിലേക്ക് ചേർത്തിയിട്ട്. അപ്പൊ അത് പണ്ഡിതന്മാര് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ ഒന്ന് ഖവാരിജ്, രണ്ട് ഹറൂറിയ, മൂന്ന് അശ്വറാത്ത്, ഷുറാത്ത് വിറ്റവർ എന്നാണ് അതിന്റെ അർത്ഥം. ഷുറാത്ത് ഈ പേരുകളൊക്കെ ഖവാരിജികൾ അംഗീകരിക്കുന്നുണ്ട്. അശ്വറാത്ത്, ഷുറാത്ത് എന്ന വിറ്റവർ, ആ പേര് ഖവാരിജികൾക്കുണ്ട്. അതുകൊണ്ട് അവരുദ്ദേശിക്കപ്പെടുന്ന എന്താ, നമുക്കറിയാം ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഖവാരിജികളുടെ ഇബാദത്തുകൾ അത് വളരെ കൂടുതലായിരിക്കും, നമ്മളെക്കാൾ കൂടുതലായിരിക്കും ഖവാരിജികളുടെ ഇബാദത്തുകൾ. നമ്മളത് വിശദീകരിക്കുന്നുണ്ട്, അവരുടെ നോമ്പും അവരുടെ ദാനധർമ്മങ്ങളും നിസ്കാരമൊക്കെ അത് നമ്മളെക്കാൾ കൂടുതലായിരിക്കും. അപ്പൊ അവരതിൽ അഭിമാനിക്കുന്നവരാണ്. അവരതിൽ പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തെ വിറ്റവരാണ്, സ്വർഗത്തിന് പകരമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ ശരീരത്തെ ഞങ്ങൾ വിറ്റു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഷുറാത്ത് എന്ന പേര് അതിലേക്ക് ചേർത്തിയിട്ടാണ് ഷുറാത്ത് എന്ന പേരിൽ ഖവാരിജികൾ അറിയപ്പെട്ടിട്ടുള്ളത്. ഇതേപോലെ തന്നെ മറ്റൊരു പേരാണ് അൽ മാരിഖ. ഈ പേര് കിട്ടാനുള്ള കാരണം നേരത്തെ പറഞ്ഞ ഹദീസുകളാണ്. യംറഖൂന മിന ദീൻ എന്ന് പറഞ്ഞല്ലോ, അവർ ദീനിൽ നിന്ന് തെറിച്ചു പോകും, ദീനിൽ നിന്ന് പുറത്തു പോകും, വില്ലിൽ നിന്ന് അമ്പ് പോകുന്നത് പോലെ. അതാ ഒരുവിന്റെ ശരീരത്തെ തുളച്ച് കടന്നു പോകുന്നത് പോലെ അവർ ദീനിൽ നിന്ന് പുറത്തു പോകും. അൽ മാരിഖ, ഖവാരിജികൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണിത്, അൽ മാരിഖത്ത്. ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ അങ്ങനെയാണ് പണ്ഡിതന്മാർ പറയാനുള്ളത്, അൽ ഹദീസുൽ മാരിഖ. ഖവാരിജികളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ആ ഹദീസുകൾ അൽ ഹദീസുൽ മാരിഖ, ഖവാരിജികളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അൽ മാരിഖ. ഈ പേര് അവരംഗീകരിച്ചിട്ടില്ല ഖവാരിജികൾ. ഇത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അഹ്ലു സുന്ന ഖവാരിജികൾ കിട്ട പേരാണ്, അവരെ പരിചയപ്പെടുത്തിയത് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അൽ മാരിഖ എന്ന പേര്. അപ്പൊ ഇതും ആരുടെ പേരാണ്, ഖവാരിജികളുടെ പേരാണ്. ഇതേപോലെ തന്നെ അഞ്ചാമത്തെ ഒരു പേരാണ് അൽ മുഹക്കിമ. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് തഹക്കീമിനെ അംഗീകരിക്കാത്തവർ എന്നാണ്. അൽ മുഹക്കിമ, തഹക്കീമിനെ അംഗീകരിക്കാത്തവർ, അതാണ് അതിന്റെ ഒരു കാരണം പറയുന്നത്. അതായത് ഖവാരിജികൾ, നമുക്കറിയാം ഖവാരിജികൾ ഉണ്ടായത് അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സിഫി യുദ്ധത്തോട് കൂടിയിട്ടാണ്. നമ്മളത് വിശദീകരിക്കുന്നുണ്ട്, അവരുടെ തുടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെയാണ്. എന്നാൽ അതൊരു പ്രസ്ഥാനമായി അതൊരു ആദർശമായി ഒരു ബ്ലോക്കായിട്ട് മുസ്ലിങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് സിഫീൻ യുദ്ധത്തിന് ശേഷമാണ്. എന്തുകൊണ്ട്? അവര് തഹക്കീമിനെ എതിർത്തു. തഹക്കീം എന്ന് പറഞ്ഞാല് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ വിധിക്കുക. അതിന് മധ്യസ്ഥന്മാർ നിശ്ചയിച്ചു, അതിനവരെ എതിർത്തു. അത് ഖുർആനെതിരായിരുന്നു എന്നുള്ളതാണ് അവരുടെ വാദം. അതുകൊണ്ടാണ് അവർക്ക് എന്ത് പേരിട്ട്? അൽ മഹക്കിമ. വേറെ കാരണം പറയുന്നത്, അവര് മുസ്ലിങ്ങളിൽ നിന്ന് മാറി നിന്നതിന് ശേഷം എന്ത് ചെയ്തു? അവനെല്ലായിടത്തും ഇതൊരു പ്രശ്നമാക്കി. അലി റളിയല്ലാഹുവിനെതിരെ ഒരു ആയുധമാക്കി അവർ കൊണ്ടുവരുന്നു. ഏത് സന്ദർഭത്തിൽ ഇവരെന്ത് പറയും? ലാഹുക്കുമില്ലാലില്ല. മിമ്പറിൽ വെച്ച് അലി റളിയല്ലാഹുവിനെ പ്രസംഗിക്കുമ്പോൾ എന്ത് പറയും? ഇല്ലാലില്ല. ഈ രൂപത്തിൽ അവരതിങ്ങനെ അങ്ങാടികളിലും കുത്തുമ നടക്കുന്ന സന്ദർഭങ്ങളിൽ പള്ളികളിൽ വെച്ചിട്ട് ഇതിങ്ങനെ വിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ കാരണം കൂടി പണ്ഡിതന്മാരത് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അൽ മുഹക്കിമത്തു എന്ന പേര് അവർക്ക് ലഭിക്കാനുള്ള കാരണം. ആറാമതായിട്ട് നവാസിബ് എന്ന പേര് അവർക്കുണ്ട്. ഖവാരിജിയാക്കൾക്ക് നാസിബ്, നവാസിബ്, നാട്ടിവെക്കുക എന്നതിന്റെ അർത്ഥം. അതെന്താ വെച്ചാല് അലി റളിയല്ലാഹുവിനോടുള്ള ശത്രുത സ്ഥാപിച്ചവർ, അലി റളിയല്ലാഹുവിനോട് അങ്ങേയറ്റം ശത്രുത കാണിച്ചവര്, ആ ശത്രുത സ്ഥാപിച്ചവർ എന്ന അർത്ഥത്തിൽ നവാസിബ് എന്ന പേര് അവർക്ക് കിട്ടിയിട്ടുണ്ട്. നവാസിബ്. ഇങ്ങനെ വേറെയും ഒരുപാട് പേരുകൾ ചരിത്രത്തിൽ അവർക്ക് കാണാം. അപ്പോൾ പ്രധാനപ്പെട്ട പേരുകൾ ഇതാണ്. അപ്പോ ഖവാരിജികളെ കുറിച്ച് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, സലഫികൾക്ക് നേരെ ഖവാരിജത്തിന്റെ ആരോപണം മുമ്പുണ്ടായിട്ടുണ്ട്. രണ്ട്, ഖവാരിജികൾക്ക് ആ പേര് ലഭിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് വിശദീകരിച്ചു. മൂന്ന്, ഖവാരിജികൾ വ്യത്യസ്തമായ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇനി മനസ്സിലാക്കേണ്ടത് ഈ ഖവാരിജികളുടെ ഉത്ഭവം. അത് നമ്മൾ മനസ്സിലാക്കി വെച്ചത് ഒരു പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന സിഫീൻ യുദ്ധത്തിന് ശേഷമായിരിക്കും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എന്നാൽ ഈ ഖവാരിജിയത്തിന്റെ ചിന്ത, ഈ ഖവാരിജിയത്തിന്റെ ഉത്ഭവം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഈ ഖവാരിജിയൻ ചിന്തക്ക് വിത്ത് പാകിയിരുന്നു. അതിന്റെ തെളിവ് അവര് പറയുന്നത് ഖവാരിജികളുടെ ഒന്നാമൻ, അതിന്റെ വിത്ത് വിതച്ചവൻ ആരാണ്? ദുൽ ഖുവൈസിറ ആണ്. ദുൽ ഖുവൈസിറ പലരുണ്ട് ഇവിടെ. ദുൽ ഖുവൈസിറത്തു തമീമി, തമീമുകാരനായ, തമീം ഗോത്രക്കാരനായ ദുൽ ഖുവൈസിറയാണ് യഥാർത്ഥത്തിൽ ഇതിനാദ്യമായിട്ട് വിത്ത് പാകിയത് എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദുൽ ഖുവൈസിറ, ദുൽ ഖുവൈസിറത്തു തമീമി, ഇയാളാണ് ഇതിന് വിത്ത് പാകുന്നത്. അതെന്താണ് സംഭവം? അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. ആ വിഷയത്തിൽ ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട് കേട്ടോ, ബുഖാരി, മുസ്ലിം, അതല്ലാത്ത ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ. ജാബിർ റളിയല്ലാഹുവിൽ നിന്ന്, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹുവിൽ നിന്ന്, ഇതേപോലെ തന്നെ പിന്നെ ഉബൈദത്തു സൽമാനി റളിയല്ലാഹുവിൽ നിന്ന് ഇങ്ങനെ പല റിവായത്തുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതൊരു സംഭവമാണ്. എന്താണ് സംഭവം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈൻ യുദ്ധത്തിന് ശേഷം, വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്, എല്ലാ ഹദീസുകളിലും പറയാൻ നമുക്ക് സമയമല്ല. വേറെ ചില റിവായത്തുകളിൽ അലി റളിയല്ലാഹു അൻഹു കുറച്ച് ധനം കൊടുത്തയച്ചു, സ്വർണം കൊടുത്തയച്ചു, ഇങ്ങനെ പല റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വീതം വെച്ച് കൊടുക്കണം. ചില റിപ്പോർട്ടുകളിൽ അത് ജനങ്ങൾക്ക് എക്സിമു ഖിസ്മൻ, അത് വീതം വെച്ച് കൊടുക്കുകയാണെന്നുള്ളതാ. വേറെ ചില റിവായത്തുകളിൽ നാലാളുകളുടെ പേരുകൾ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. അതൊക്കെ ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഹദീസ് തന്നെയാണ്. നാലാളുകൾക്ക് അത് വീതം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ റിവായത്തുകളുണ്ട്. അബൂ സയ്യിദ് അൽഖുദ്രി റളിയല്ലാഹു പറയുന്നു, ഇങ്ങനെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഓഹരി വെച്ചു കൊടുക്കുന്നതിന്റെ ഇടയിൽ ഒരാൾ കടന്നു വന്നു. ചില റിവായത്തുകളിൽ ആ മനുഷ്യന്റെ അടയാളങ്ങൾ പറയുന്നുണ്ട്. ചില റിവായത്തുകളിൽ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച റിവായത്തുകളിൽ തന്നെ അബൂ സയ്യിദ് അൽഖുദ്രിയുടെ റിവായത്തിൽ പേര് പറയുന്നുണ്ട്. ആ പേരാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ദുൽ ഖുവൈസിറ, വഹുവ റജുലുൻ മിൻ ബനി തമീം. തമീം ഗോത്രക്കാരനായ ദുൽ ഖുവൈസിറ അയാൾ കടന്നു വന്നു. ഫഖാല എന്നിട്ട് അയാൾ പറഞ്ഞു, യാ റസൂലല്ലാ ഇഅദിൽ, അള്ളാഹിന്റെ റസൂലിനോട് അയാൾ പറഞ്ഞു എന്ത്, ഇഅദിൽ, നീതി കാണിക്കണം അല്ലെ. പണ്ഡിതന്മാര് പറഞ്ഞത് ഈ വാചകം സമുദ്രത്തിൽ കലക്കിയാൽ ആ സമുദ്രം നജസാകുമായിരുന്നു എന്നാ. അള്ളാഹിന്റെ റസൂലിനോടാണ് വന്നിട്ട് പറയുന്നത് എന്ത്, നീതി കാണിക്കണം. പ്രവാചകൻ ചോദിച്ചു, വൈലക്, നിനക്ക് നാശം, വമയ്യഴതിരു ഇതാലം ആയതിൽ, ഞാൻ നീതി കാണിച്ചിട്ടില്ലെങ്കിൽ മറ്റാരാണ് നീതി കാണിക്കുക. പല രൂപത്തുകൾ വന്നിട്ടുണ്ട്. അള്ളാഹ് ഏറ്റവും കൂടുതൽ സൂക്ഷ്മത കാണിക്കുന്നവൻ ഞാനാണ്. ഞാൻ അള്ളാഹിനെ പൊഴിച്ചിട്ടില്ലെങ്കിൽ മറ്റാരാണ് അള്ളാഹിനെ പൊടിക്കുക. അങ്ങനെ വ്യത്യസ്തമായ പല റിവായത്തുകൾ കാണാം. അലാത്ത മനൂനി, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലേ, അമീനുൻ മൻഫിസ്സവായി, എന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലേ, എനിക്ക് ആകാശത്തു നിന്നുള്ള വാർത്തകൾ വഹീ രാവിലെയും വൈകുന്നേരവും വന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ നീതി കാണിച്ചിട്ടില്ലെങ്കിൽ മറ്റാരാണ് നീതി കാണിക്കുക എന്നാണ് ആ റിപ്പോർട്ടിലുള്ളത്. വേറെ റിപ്പോർട്ടിൽ കാണാം, വൈലക്ക്, തിരക്ക്, നാശം. അവലസ്തു അഹക്കു അഹ്ലിൽ അർളി അന്നത്തഖിയല്ല, അള്ളാഹിന്റെ ദുനിയാവിൽ ഈ ഭൂമിയിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഏറ്റവും അവകാശപ്പെട്ടവൻ ഞാനല്ലേ, ഞാൻ നീതി കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആര് നീതി കാണിക്കും. ഈ സമയത്ത് കാണാ, ഖാല ഖാലിദ് ബിൻ വലീദ്, യാ റസൂലല്ലാ അല അദ്രിബു ഉൻഖഹു, ഖാലിദ് ബിൻ വലീദ് ചോദിച്ചു, അള്ളാഹുന്റെ റസൂലേ, ഞാൻ അവനെ വെട്ടിക്കോട്ടെ, അവന്റെ കഥ കഴിച്ചോട്ടെ. വേറെ രൂപത്തിൽ അത് പറയുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവാണ്. ഉമർ റളിയല്ലാഹു അൻഹു വാളൂരി, യാ റസൂലല്ലാഹ് ഇദല്ലി ഫീഹി ഫഅദ്രിബു ഉൻഖഹു, ദുമറല്ലാന്റെ വാചകമാണ്. രണ്ട് പല രൂപത്തുകൾ അതിൽ വന്നിട്ടുണ്ട്. അള്ളാഹുന്റെ റസൂൽ എനിക്ക് അനുവാദം കൊണ്ട, ഞാൻ അവന്റെ തലെടുത്തോളാം. ഫഖാല, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅഹു, അവനെ വിട്ടേക്ക്, ഫൈനലഹു അസ്ഹാബൻ, അവന് കുറച്ച് അനുയായികൾ വരാനുണ്ട്, അവന് കുറച്ച് ആളുകളുണ്ട്. യഹ്ക്കിറു അഹദുക്കും സ്വലാത്തഹു മഅ സ്വലാത്തിഹിം വസിയാമഹു മഅ സിയാമിഹിം, എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അവരുടെ സിഫാത്തുകളാണ്, അവരുടെ നമസ്കാരം നിങ്ങളുടെ നമസ്കാരത്തെ കുറിച്ച് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ നമസ്കാരം ഒന്നുമല്ല. അവരുടെ നോമ്പും നിങ്ങളുടെ നോമ്പും തട്ടി ചോക്കുമ്പോൾ നിങ്ങളുടെ നോമ്പ് ഒന്നുമല്ല. യഖ്റഊൽ ഖുർആൻ, അവർ ഖുർആൻ പാരായണം ചെയ്യും. ലാ യുജാവിദു തറാഖിയഹും, അത് അവരുടെ തൊണ്ടക്കൊഴി വിട്ടിട്ട് താഴോട്ടിറങ്ങൂല. യംറുഖൂന മിന ദീനി, അവർ ദീനിൽ നിന്ന് തെറിച്ചു പോകും, പുറത്തു പോകും. കമാ യംറുഖു സഹ്മു മിന റമിയതി, ഒരു പിന്നെ വില്ലിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്നത് പോലെ, ആ മൃഗത്തെ തുളച്ച് അപ്പുറം കടന്നു പോകുന്നത് പോലെ എന്ത് ചെയ്യും, അവര് ഈ ദീനിൽ നിന്ന് പുറത്തു പോകും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊടുക്കുകയാണ്. ഇത് പല റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടയാളങ്ങൾ പറഞ്ഞുകൊടുത്തു, അവരുടെ അടയാളങ്ങൾ പറഞ്ഞുകൊടുത്തു. എന്നിട്ട് പറയുന്നത് ആയത്തുഹും, അവരുടെ അടയാളം, റജുലുൻ അസ്വദു, കറുത്തൊരു മനുഷ്യനാണ്. ഇഹ്ദാ അലുദൈഹി മിസ്ലു സദിയിൽ മറിയത്തി, അത് വ്യത്യസ്തമായ റിവായത്തുകൾ വന്നിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതല്ലാത്തത് നിങ്ങൾ കാണും. പല റിവായത്തുകൾ വന്നിട്ടുണ്ട്. രണ്ട് കൈകൾ, ആ കൈകളിൽ ഒന്ന് വളരെ ചെറിയ കൈകളായിരിക്കും. രണ്ട് കൈകൾ, ആ കൈകളിൽ ഒന്നെന്തായിരിക്കും, ചെറിയ കൈയായിരിക്കും. ഹദീസിൽ അതിന്റെ വിശദീകരണം വന്നത് എന്താ വെച്ചാല്, ഒരു ഇറച്ചി കഷ്ണം തൂങ്ങിക്കിടക്കുന്നത് പോലത്തെ കൈയായിരിക്കും. വേറെ ചില റിവായത്തുകളിൽ വന്നിട്ടുള്ളത് മിസ്ലു സദിയിൽ മറിയത്തി, പെണ്ണിന്റെ മാറിടം. വേറെ അതിന്റെ വിശദീകരണം വന്നിട്ടുള്ളത് പാല് നിറഞ്ഞു നിൽക്കുമല്ലോ, ആ സന്ദർഭത്തിലുള്ള പെണ്ണിന്റെ മാറിടം പോലെ. അതേപോലെ തന്നെ ഒരു മിസ്ലുൽ ബദ്അ, ഒരു സമ്പുഷ്ടമായ ഒരു ഇറച്ചി കഷ്ണം പോലെ ആയിരിക്കും അവന്റെ ഒരു കൈ. ആ കൈയാകട്ടെ തദർദറു, തതുത്തരിവു, ആ കൈ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും, ആ മാംസ കഷ്ണം ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. വയഖ്റുജൂന അലാ ഹീനിൽ ഫുർഖത്തി മിനന്നാസി, അങ്ങനെ നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുമ്പോൾ ഇവര് പുറത്തു വരും, ഇവര് വരും. അപ്പൊ ഈ ഇവരുടെ ലക്ഷണങ്ങൾ പറഞ്ഞുകൊടുക്കാണ്. ഇത് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. പല റിവായത്തുകളിൽ പല രൂപത്തിൽ ഈ ഹദീസ് വന്നിട്ടുണ്ട് കേട്ടോ, പല രൂപത്തിൽ ഈ ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇതിന്റെ വേറെ റിവായത്തിൽ കാണാൻ ഇൻഷല്ലാ സ്വലം പറഞ്ഞു, ദുൽ ഖുവൈസറത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നമിൻ ലി ഹാദാ ഖൗമൻ, ഇവന്റെ മുതുകിൽ നിന്ന് അല്ലെങ്കിൽ ഇവന്റെ സന്തതികളിൽ നിന്ന് ഒരു കൌമ രംഗത്ത് വരും. എന്നിട്ട് നേരത്തെ പറഞ്ഞ അടയാളങ്ങള്, അവർ ദീനിൽ നിന്ന് തെറിച്ചു പോകും, അവർ ഇസ്ലാമിന്റെ ആളുകൾ ഇസ്ലാം മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യും, അതേപോലെ തന്നെ പിന്നെ നിങ്ങൾ ഞാൻ അന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആദിനോട് യുദ്ധം ചെയ്യുന്നത് പോലെ ഞാൻ അവരോട് യുദ്ധം ചെയ്യും. ഇങ്ങനെ വ്യത്യസ്തമായ റിവായത്തുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽ ഹുവൈസല ദിനത്തെ കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ പിൽക്കാലഘട്ടത്തിൽ പിന്നെ വരാനിരിക്കുന്ന പിന്നെ അയാളുടെ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാല് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഈ യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ സഹാബത്ത് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സിഫാത്തുകളുള്ള അടയാളങ്ങളുള്ള ഈ മനുഷ്യരെ ഞങ്ങൾ കണ്ടു എന്ന് സഹാബത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് വെച്ചുകൊണ്ടാണ് ഖവാരിജുകളുടെ തുടക്കം, അതായത് ഖവാരിജുകളുടെ ചിന്ത, അത് തുടങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ. കാരണം പണ്ഡിതന്മാർ ഇതിനെ വ്യാഖ്യാനിച്ചത് അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഖവാരിജുകൾ ഉണ്ടായി, അതൊരു പ്രസ്ഥാനമായിട്ടാണ്, അതൊരു അവർ മുസ്ലിം ലോകത്തുനിന്ന് വേറിട്ട് അതൊരു ആദർശമായിട്ട് അവർ വേറിട്ട് നിന്നു. ഖവാരിജുകൾ എന്ന പേരിൽ പുതിയ ചിന്തയും പുതിയ ആദർശവുമായിട്ട് അവരുടെ ചിന്ത എന്തായിരുന്നു? അലി റളിയല്ലാഹുവിനെതിരെ യുദ്ധം ചെയ്യുക, അലി റളിയല്ലാഹു ശരിയല്ല എന്നുള്ളതായിരുന്നു. ആ ചിന്തയാണ് യഥാർത്ഥത്തിൽ ഈ ദുൽ ഹുവൈസത്തിനുണ്ടായത്. അലി റളിയല്ലാഹുവിനെതിരെ അന്നത്തെ ആളുകൾ ചിന്തിച്ചു, ഖവാരിജുകൾ. ഇവിടെ ദുൽ ഹുവൈസ ചിന്തിച്ചത് ആർക്കെതിരെയാണ്? അല്ലാഹുവിന്റെ റസൂലിനെതിരെയാണ്. അല്ലാഹുവിന്റെ റസൂലിനെതിരെയാണ് വാളെടുക്കുന്നത്, അല്ലാഹുവിന്റെ റസൂലിനെതിരെയാണ് ശബ്ദിക്കുന്നത്. ഇതിനെങ്ങനെ വ്യാഖ്യാനിച്ചിട്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്? ദുൽ ഹുവൈസറാണ് ആ ചിന്തക്ക് വിത്ത് ഭാഗ്യവൻ. എന്നിട്ട് ഈ ഹദീസ് നിവേദനം ചെയ്തത് ആരാണ്? ഇപ്പൊ നമ്മൾ വായിച്ച ഹദീസ് നിവേദനം ചെയ്തത് അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല്, അദ്ദേഹം പിന്നീട് പറയണ അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ഞാൻ സത്യം ചെയ്യുന്നു, അനി സമയത്തു ഹാദൽ ഹദീസ് മിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഹദീസ് ഞാൻ നേരിട്ട് കേട്ടതാണ്. അതേപോലെ തന്നെ വാഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അൻ അലിയ ബിൻ അബി ത്വാലിബ്, അലി റളിയല്ലാഹു അൻഹു ഖാതലഹും, അവരോട് യുദ്ധം ചെയ്തു, അനമാഹു, ഞാനും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു, ഫഅമറ ബിദാലിക റജുലി, യുദ്ധം തീർന്നു, അലി റളിയല്ലാഹു കൽപ്പിച്ചു റസൂൽ അന്ന് പറഞ്ഞ സിഫാത്തുകളുള്ള ആ മനുഷ്യനെ തിരയാൻ, ഫൽതുമിസ, അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചു. വേറെ റിവായത്തിൽ കാണാ അലി റളിയല്ലാഹു പറഞ്ഞു പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുണ്ടാവും അതിൽ, അവര് തെരഞ്ഞു നോക്കി കണ്ടില്ല എന്നുള്ളതാണ്. അവര് വീണ്ടും തിരിച്ചു വന്ന് അലി റളിയല്ലാഹുവിനോട് പറഞ്ഞു ഞങ്ങൾ കണ്ടില്ലല്ലോ. അലി റളിയല്ലാഹു പറഞ്ഞു ഞാൻ പറയുന്നത് കളവല്ല, ഞാൻ കളവാക്കപ്പെട്ടിട്ടുമില്ല, അതായത് നബീം പറഞ്ഞത് കളവല്ല, ഞാൻ പറഞ്ഞതും കളവല്ല. അദ്ദേഹം പോയിട്ട് വീണ്ടും തെരഞ്ഞു, അത് വേറെ റിവായത്തിൽ കാണാ. അങ്ങനെ ഈ പറഞ്ഞ അടയാളങ്ങളോട് കൂടിയിട്ടുള്ള ആളെ കണ്ടു എന്നുള്ളതാണ്. അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു പറയുന്നത് അങ്ങനെ ഫൽതുമിസ, അങ്ങനെ വീണ്ടും പോയിട്ട് തെരഞ്ഞു, ഫഉതിയ ബിഹി, ആ മനുഷ്യരെ കൊണ്ടുവരപ്പെട്ടു, ഹത്താ നദർത്തു ഇലൈഹി, അങ്ങനെ ഞാൻ ആ മനുഷ്യരിലേക്ക് നോക്കി. അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു പറയുന്നത് ഞാൻ ആ മനുഷ്യനിലേക്ക് നോക്കി, നദർത്തു ഇലൈഹി അലാ നഅതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ നഅതഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വിശേഷിപ്പിച്ച ആ വിശേഷണങ്ങളോട് കൂടിയിട്ട് ഞാൻ അയാളെ നോക്കിക്കണ്ടു എന്നുള്ളത് അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാണ്. ഇത് ബുഖാരിന്റെ ഇരുവായിരത്തി തന്നെയുണ്ട്, മുസ്ലിമിന്റെ ഇരുവായിരത്തിലുണ്ട്. മറ്റത് പറഞ്ഞത് അലി റളിയല്ലാഹു തെരഞ്ഞു എന്ന് പറയുന്നത് പിന്നെ വേറെ രീവായത്തിലാണ്, അലി റളിയല്ലാഹു തെരഞ്ഞു എന്ന് പറയുന്നത്. അപ്പോ ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഈ ചിന്ത, ഖവാരിജുകളുടെ ചിന്തക്ക് വിത്തിട്ടിട്ട് ദുൽ ഹുവൈസത്ത് തമീമി രംഗത്ത് വന്നിട്ടുണ്ട്. അതങ്ങനെ ഹദീസുകൾ വിശാലാണ്. പിന്നെ വരെ നമ്മൾ കാണുന്നത് എന്താ? പിന്നീട് ഈ ചിന്ത നമ്മൾ കാണുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതിന് ശേഷം. അതേതാണ് സംഭവം? ആ സംഭവം നമുക്ക് പരിചയമുണ്ടാവും, പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഏതാണ് സംഭവം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. അതിനുശേഷം സ്വഹാബത്ത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നടന്നൊരു സംഭവം. പിന്നീട് ഖവാരിജുകളുടെ രംഗപ്രവേശനം അവിടെയാണ്. അതായത് പള്ളിയിൽ കുറച്ചാളുകൾ വട്ടം കൂടിയിരുന്ന് ദിക്റുകൾ ചൊല്ലുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ സംഭവത്തിന്റെ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. ആ സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അംറു ബിനു സലമ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ദാരിമി സുനനു ദാരിമിയിൽ ഇത് കാണാം. ഷെയ്ഖ് അൽബാനി അടക്കമുള്ള ആളുകൾ ഈ ഹദീസ് ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അംറു ബിനു സലമ റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്നാ നജ്‌ലിസു അലാ ബാബി അബ്ദുല്ലാഹി ബിനു മസ്ഊദ് ഖബ്ര സലാത്തിൽ ഖദാ. ഞങ്ങൾ ചെയ്യാറുണ്ടായിരുന്നത്, ഞങ്ങൾ ഇബ്നു മസ്ഊദിന്റെ അടുത്തേക്ക് പോകും സുബിസ്കാരത്തിന്റെ മുമ്പ്. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് എന്ത് ചെയ്യും? പള്ളിയിലേക്ക് പുറപ്പെടും. ആദ്യം ഞങ്ങൾ ഇബ്നു മസ്ഊദിന്റെ വീട്ടിലേക്ക് പോയിട്ട് ഞങ്ങൾ ഒരുമിച്ച് പുറപ്പെടാനാണ് പതിവ്. അങ്ങനെ ഞങ്ങൾ ഒരിക്കൽ അദ്ദേഹത്തെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അബു മുസൽ അഷ്അരി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി വന്നു. അദ്ദേഹം ചോദിച്ചു, ഇബ്നു മസ്ഊദ് ഇതുവരെ പുറപ്പെട്ടിട്ടില്ലേ? അപ്പൊ ഞങ്ങൾ പറഞ്ഞു പുറപ്പെട്ടിട്ടില്ല. അങ്ങനെ അദ്ദേഹം വന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്ന് റായ്ത്ത് ഫിൽ മസ്ജിദി, ഇന്ന് ഇപ്പോ ഞാൻ പള്ളിയിലൊരു സംഭവം കണ്ടു. എന്നിട്ട് അദ്ദേഹം അത് വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, അൽഹംദുലില്ലാ ഇല്ല ഖൈറ, അത് ഖൈറാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ ഖൈറല്ലാതെ വേറെ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ അവർ ചോദിച്ചു, ഇബ്നു മസ്ഊദ് ചോദിച്ചു, എന്താണ് കണ്ടത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, താങ്കൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ താങ്കൾക്കത് നേരിട്ട് കാണാം. അങ്ങനെ അവര് ഒരുമിച്ച് പള്ളിയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ അവര് കണ്ടത് എന്താ? അവര് കണ്ടു ഓരോ ഹൽക്കകള്, എന്നിട്ട് അവരുടെ കൈകളിലൊക്കെ ചെറിയ ചെറിയ കല്ലുകളുണ്ട്. ഫയഖൂലു, അതിലൊരാൾ പറയുന്നു കബ്ബീറു മി ആ, നൂറ് പ്രാവശ്യം നിങ്ങൾ തക്ബീർ ചൊല്ലും. അങ്ങനെ ഓരോരുത്തരെന്ത് ചെയ്യും? ഫയു കബ്ബീറു മി ആ, നൂറ് പ്രാവശ്യം തക്ബീർ ചൊല്ലും. ഫയഖൂലു ഹല്ലിലു മി ആ, നൂറ് പ്രാവശ്യം നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും. അങ്ങനെ അവർ നൂറ് പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, സബ്ബിഹു മി ആ, നൂറ് പ്രാവശ്യം സുബ്ഹാനല്ലാഹ്. അപ്പോ ഇതാണ് കണ്ടത്. ഇതിങ്ങനെ സംഘമായിട്ടിരുന്ന് അള്ളാന്റെ പള്ളിയിൽ ഒരാളിത് പറയും, കല്ലുകൾ എടുത്തിട്ട് ഇങ്ങനെ എണ്ണം പിടിച്ചിട്ട് ചെയ്യാം. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കണ്ടു. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, മാ ഹാദല്ലദി യറാകും തസ്നഊൻ, എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? ഞാൻ എന്താണ് ഈ കാണുന്നത്? അവര് പറഞ്ഞു, എന്ത്? യാ അബ്ദുറഹ്മാൻ, അബു അബ്ദുറഹ്മാനെ, അതായത് ഇബ്നു മസ്ഊദിനെ വിളിച്ചാണ്, ഇബ്നു മസ്ഊദിന്റെ കുഞ്ഞത്താണ് അബു അബ്ദുറഹ്മാൻ. ഹസ ഹസൻ നഉദു ബിഹി അത്തക്ബീറ വത്തഹ്ലീല വത്തസ്ബീഹ, കുറച്ച് കല്ലുകളാണ്, ഇതുകൊണ്ട് ഞങ്ങൾ തക്ബീർ ചൊല്ലുകയാണ്, ഞങ്ങൾ സുബ്ഹാനല്ലാഹ് പറയണ്, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണ്. ഇബ്നു മസ്ഊദ് ശക്തമായി അവരെ ശകാരിച്ചതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ തിന്മകൾ എണ്ണിക്കൂടെ, നിങ്ങളുടെ തിന്മകൾ എണ്ണിക്കൂടെ. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, മുഹമ്മദിന്റെ സമൂഹമേ നിങ്ങൾക്ക് നാശം, നിങ്ങൾ നശിക്കട്ടെ, ഇത്ര പെട്ടെന്ന് നിങ്ങൾ നശിച്ചോ? റസൂലുള്ളാഹിനെ കൂടെ ജീവിച്ച സഹാബത്ത് അവര് മരിച്ചു പോയിട്ടില്ല. വഹാദി സിയാബുഹു, റസൂലുള്ളാഹ് ഉപയോഗിച്ച വസ്ത്രം ലം തബുൽ, അത് നുരുമ്പിയിട്ടില്ല. പ്രവാചകൻ ഉപയോഗിച്ച പാത്രം അത് പൊട്ടിപ്പോയിട്ടില്ല. വല്ലദീ നഫ്സി ബിയദിഹി, അണ്ട് അള്ളാഹു തന്നെയാണ് സത്യം. അദ്ദേഹത്തിന്റെ ചോദ്യം, ഇന്നക്കും ലഅലാ മില്ലത്തിൻ ഹിയ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദിൻ, മുഹമ്മദ് കൊണ്ടുവന്ന മില്ലത്തിനേക്കാൾ ഉത്തമമായൊരു മാർഗം സ്വീകരിക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതിനേക്കാൾ നല്ലൊരു മാർഗം ദീനിൽ ഉണ്ടാക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഔ മുഫ്തതിഹു ബാബിൽ ലലാല, അതല്ല നിങ്ങൾ ദുർമാർഗത്തിന്റെ കവാടങ്ങൾ തുറക്കുകയാണ്. വളരെ ശക്തമായ രീതിയിൽ ബിദഅത്തിന്റെ അധ്യായത്തിലെത്ത പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുള്ള സംഭവമാണത്. അവര് കൊടുത്ത മറുപടി എന്താ? ഇന്ന് ബിദഅത്ത് ചെയ്യുന്ന ആളുകൾ പറയുന്ന അതേ മറുപടി. അവർ പറഞ്ഞെന്താ? വല്ലാഹ് യാ അബ്ദുറഹ്മാൻ മാ അറദന ഇല്ലൽ ഖൈർ, അല്ലേ അബു അബ്ദുറഹ്മാൻ, ഞങ്ങൾ ഖൈറല്ലാതെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇന്നും ബിദഅത്തിന്റെ ആളുകൾക്കൊക്കെ പറയാനുള്ള ന്യായതാണ് അല്ലെ, എന്തൊരു ബിദഅത്ത് ചെയ്താലും അതിനങ്ങനെ ഖൈർ കിട്ടൂലെ, ഇതിനെങ്ങനെ ഖൈർ കിട്ടൂലെ? അള്ളാന്റെ ദീനിൽ അങ്ങനല്ല. നമുക്കത് ചെയ്യണമെങ്കിൽ അതിൽ മാതൃക വേണം. ഇതവർ പറഞ്ഞ സന്ദർഭത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, വഖം മിൻ മുരീദിൽ ഖൈറി ലയുസീബ, നന്മ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര ആളുകളുണ്ട്, പക്ഷെ അവർക്ക് ആ നന്മ ലഭിക്കാതെ പോകുന്നു, ആ നന്മ അവർക്ക് ലഭിക്കുന്നില്ലല്ലോ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്ദസന അന്ന ഖൗമൻ യഖ്റഊനൽ ഖുർആന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അന്ന ഖൗമൻ, ഒരു വിഭാഗം വരും, യഖ്റഊനൽ ഖുർആന, അവർ ഖുർആൻ പാരായണം ചെയ്യും, ലാ വിജാവിദു തറാഖിയഹും, അത് അവരുടെ തൊണ്ടക്കുഴി വിട്ട് താഴോട്ട് ഒരിക്കലും പോകില്ല. അതായത് അതവരുടെ പണ്ഡിതന്മാരെ വിശദീകരിച്ചിട്ടുണ്ട്, അതനുസരിച്ച് അവർ ജീവിക്കൂല, അതിന്റെ ആശയം അവരുടെ ജീവിതത്തിൽ ഉണ്ടായാലും ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. വൈമല്ലാഹ് മാ അദ്രി ലഅല്ല അക്തറഹും മിൻകും ഥുമ്മ തവല്ല അൻഹും, എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ അവരിൽപ്പെട്ട ഭൂരിഭാഗം ആളുകൾ അവൽ അക്തറഹും മിൻകും നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളായേക്കാം. സുമ്മത്തവല്ലാനഹും, പിന്നീട് അദ്ദേഹം അവരിൽ നിന്ന് പിന്തിരിഞ്ഞുപോയി. ഇത് വളരെ വ്യത്യസ്തമായ റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. വേറെ ചില റിവായത്തുകളിൽ അദ്ദേഹം പറഞ്ഞ ഈ പള്ളി തന്നെ ഞാൻ നശിപ്പിച്ചു കളയെന്നൊക്കെ പറഞ്ഞതായിട്ട് വേറെ റിവായത്തുകളൊക്കെ കാണാം. എന്നിട്ട് ഈ സംഭവം ഉദ്ധരിച്ച അംറു ബിൻ സലമ പറയുന്നു, ഇനിയാണ് നമ്മുടെ വിഷയം, അതായത് ഖവാരിജികളുടെ ചിന്ത, അതിന്റെ വിത്തിട്ടത് ദുൽഹുവൈസിറത്തു തമീമി, അത് റസൂലുള്ളാഹി സ്വലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഹദീസുകൾ നമ്മൾ ഉദ്ധരിച്ചു. ഹദീസുകൾ പിന്നീട് അലി അള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഖവാരിജികളുമായിട്ടുള്ള നെഹ്റു അനിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ അത് ശരിയാകുകയും ചെയ്തു. ആ പറഞ്ഞ അടയാളങ്ങളോട് കൂടിയിട്ടുള്ള ഒരാൾ അവർക്ക് കിട്ടി. ഈ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് അംറു ബിൻ സലമ പറയുന്നത് ഈ കൂട്ടത്തിലുണ്ടായിരുന്ന സംഘത്തിലുണ്ടായിരുന്ന ഭൂരിഭാഗം ആളുകളെയും പിന്നീട് ഞങ്ങൾ കണ്ടു. യുതായിനൂനായോമൻ നെഹ്റുവാൻ മയൽ ഖവാരിജി, ഖവാരിജികളോടൊപ്പമുള്ള യുദ്ധത്തിൽ ഞങ്ങളോട് എതിരിട്ടുകൊണ്ട് നെഹ്റുവാനിൽ വെച്ചിട്ട് അവരോട് അല്ലാ യുദ്ധം ചെയ്തല്ലോ, അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഇവരെ കണ്ടു എന്ന് ഈ സംഭവം ഉദ്ധരിച്ച അംറു ബിൻ സലമ വിശദീകരിക്കാം. അപ്പൊ ഇതാണ് അതിന്റെ തെളിവായിട്ട് പണ്ഡിതന്മാരും പറയുന്നത്. ഏത് പിന്നീട് അവരുടെ രംഗപ്രവേശനം ഈ രൂപത്തിലായിരുന്നു. പിന്നീട് ഖവാരിജികൾ രംഗത്ത് വരുന്നത് ഇതിനു ശേഷം രംഗത്ത് വരുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് പിന്നീട് ഖവാരിജികൾ രംഗത്ത് വരുന്നത്. അപ്പൊ ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള ആളുകൾ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. പിന്നീട് അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് ഇവർ രംഗത്ത് വരുന്നത് എന്നുള്ളത് അതും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് അഖീദത്തു ത്വഹാവിയ, നമ്മൾ അഖീദ പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് അഖീദത്തു ത്വഹാവിയ. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് വിശദീകരിച്ച സന്ദർഭത്തിൽ അദ്ദേഹം ഈ കാര്യം പറയുന്നത് കാണാം. അദ്ദേഹം കുറെ കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം പറയുന്നത് സ്വർലാന്റെ കാലത്ത് പ്രശ്നങ്ങളുണ്ടായി, ദുരാരോപണങ്ങളുണ്ടായി, അദ്ദേഹത്തിനെതിരെ പല രംഗത്ത് വന്നു, അതിശക്തമായ ആരോപണങ്ങൾ നാടിന്റെ പല ഭാഗങ്ങളിലും നടന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നത് വൻവമ്മ ഇലാ ദാലിക അഹ്വായി ഖൗമിൻ യുഹിബ്ബൂനൽ ഉലൂബു ഫിൽ അർളി വകാന ഫി അസ്കരി അലി റളിയല്ലാഹു അൻഹു മിൻ ഉലൈക അത്തുഗാതു അൽ ഖവാരിജ്. അദ്ദേഹം പറയുന്നത് വകാന ഫി അസ്കരി അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിലുണ്ടായിരുന്നു ആര്, മിൻ ഉലൈക തുഗാതു അൽ ഖവാരിജ്, അതിക്രമകാരികളായ ഖവാരിജികൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിലുണ്ടായിരുന്നു. അത് അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ. എന്നിട്ട് ഈ ഖവാരിജികൾ അദ്ദേഹം പരിചയപ്പെടുത്തുകയാണ് ഷർഹ് അഖീദത്തു തഹവിൽ അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്. അല്ലദീന, അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഈ അക്രമികളായ ഖവാരിജികൾ ഉണ്ടായിരുന്നു, അവര് അലി റളിയല്ലാഹുവിന്റെ സൈന്യത്തിൽ ഉള്ളവരായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നത് അല്ലദീന അവരാരാണ്, ഖത്തലു ഉസ്മാന, ഉണ്ടോ അവർ ഉസ്മാനെ വധിച്ചവരാണ് ആര്, ഈ ഖവാരിജികൾ, അവർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചവരാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രയോഗം. ഇത് അദ്ദേഹം വിശദമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ കുഴപ്പത്തിന് നേതൃത്വം നൽകിയത്, ആ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് വലിയൊരു പങ്ക് ഈ ചിന്താഗതി അന്ന് അവരെന്തായിട്ടില്ല, മുസ്ലിങ്ങളിൽ നിന്ന് വേറിട്ട് പോയൊരു പ്രസ്ഥാനമായിട്ട് മാറിയിട്ടില്ല എന്ന് മാത്രം. പക്ഷെ ആ ചിന്താഗതി, അതായത് അവിടെ ഖലീഫാരായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു, അദ്ദേഹത്തിനെതിരെ തിരിയുക, അദ്ദേഹത്തിനെതിരെ വിപ്ലവം ഉണ്ടാക്കുക, ആ ചിന്താഗതി അവർക്കുണ്ടായിരുന്നു എന്നർത്ഥം. ഇത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഫൈൻ അവ്വല ബിദഅ വഖഅത ഫിൽ ഇസ്ലാമി, ഇസ്ലാമിൽ സംഭവിച്ച ഒന്നാമത്തെ ബിദഅത്ത് ഏതാണ്, ഫിത്രത്തുൽ ഖവാരിജ്, ഇത് ഖവാരിജികളുടെ ഫിത്രയാണ്. വഖാന മബ്ദഹും, അവരുടെ തുടക്കം ബിസബബി ദുനിയ, ദുനിയാവിന്റെ കാരണം കൊണ്ടായിരുന്നു. ഹീന ഖസമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗനായിമ ഹുനൈൻ, നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം, അതായത് അവരുടെ തുടക്കം അതാണ്, അതായത് ഹുനൈനിലെ ഗനീമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്ത സന്ദർഭത്തിൽ. എന്നിട്ട് അദ്ദേഹം ഹദീസിന്റെ ഭാഗങ്ങൾ വിശദീകരിച്ചതിന് ശേഷം ദുൽഖുവൈസിറത്തായിരുന്നു അതിന്റെ ആള്, അയാള് നബിയോട് നീതി കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ തുടക്കം അവിടെയായിരുന്നു, നബിന്റെ കാലത്ത് എന്നുള്ളത് ഇബ്നു കസീർ വിശദീകരിക്കുകയാണ്. എന്നിട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് സുമ്മക്കാന ദുഹൂർഹും, പിന്നീട് അവര് രംഗത്ത് വരുന്നത് അയ്യാമി അലി ബിൻ അബി തോലിബ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് എന്നൊക്കെ വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹം ആ കാര്യങ്ങള് അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ കുഴപ്പമുണ്ടാക്കിയ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? ഈ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം അങ്ങനെ വിശദീകരിച്ചിട്ട് പോവാണ്. ആര്? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി. ഇതേപോലെ തന്നെ ഷെയ്ഖ് ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തില് അദ്ദേഹത്തിന്റെ ഫത്വ സമാഹാരത്തിൽ ഇതേ കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു കാലഘട്ടത്തിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നത് ഏതായിരുന്നു? പിന്നെ ആരായിരുന്നു? പിന്നെ അസുമത്ത് ഫിത്തിനത്തുഹും, പിന്നീട് ഈ ഖവാരിജുകളുടെ ഫിത്തിന അത് വലുതായി വമ്പിച്ചതായി. ഫി അവാഖിരി ഖിലാഫത്തി ഉസ്മാൻ, ഉണ്ടോ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ അദ്ദേഹവും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇസ്ലാമിക ലോകത്തുള്ള പല പണ്ഡിതന്മാരും ആജുരി അദ്ദേഹം വളരെ കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ അശരിയ എന്നുള്ള ഗ്രന്ഥത്തിൽ ഈ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് സുമ്മൈന്റെഹും ബാദുദാലിക ഖറജു മിൻ ബുൽദാരിൻ ശത്ത, അതായത് ഖവാരിജികൾ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്ന് വന്നു, വജിത്തമാവു അവർ ഒരുമിച്ചുകൂടി, വാൽഹറു അൽ അംറബിൽ മാറൂഫി വൻ നഹ്യാനിൽ മുൻകർ, അതായത് പരസ്യമായിട്ട്, കാരണം ഖലീഫക്കെതിരെ പരസ്യമായി അംറും ബിൽ മാറൂഫ് നഹ്യാനിൽ മുൻകർ അവർ നടത്തി, അവരെ ഒരുമിച്ചുകൂടി, ഹത്ത ഖദീമു അൽ മദീന, അങ്ങനെ അവർ മദീനയിലേക്ക് വന്നു. ഫഖത്തലു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉണ്ടോ അവരെന്ത് ചെയ്തു? അവരാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത്. ഇത് അജുരി വളരെ വ്യക്തമായി തന്നെ പറയണം. ഇബ്നു കസീർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ തഫ്സീറിലും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ബിദായ വന്നിഹായിൽ ഇബ്നു കസീർ പറഞ്ഞത് അൻ അഹ്ലിൽ ബസറ, ബസറക്കാര് ഖറജു, അവർ പുറപ്പെട്ടു. വമാഹും അവരുടെ കൂടെ ഉണ്ടായിരുന്നു ഹുർഖൂസ് ഇബ്നു സുഹൈർ, ഹുർഖൂസ് ഇബ്നു സുഹൈർ അല്ലദീ, ഇവൻ ആരാണ്? സോറമിൻ ഖാദത്തിൽ ഖവാരിജ് ഫീവാ ബഅദു, പിന്നീട് ഖവാരിജുകളുടെ നേതാവായ ഹുർഖൂസ് ഇബ്നു സുഹൈറും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ കുഴപ്പത്തിന് നേതൃത്വം കൊടുക്കാൻ. അപ്പോ പിന്നീട് അവർ രംഗത്ത് വരുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു, പക്ഷെ അന്ന് അവർ മുസ്ലിങ്ങളിൽ നിന്ന് വേറിട്ട് പോയിട്ടില്ല. പിന്നീടാണ് അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ സിഫീൻ യുദ്ധം നടന്നു. ആ സിഫീൻ യുദ്ധത്തോടു കൂടിയിട്ടാണ് അലി റളിയല്ലാഹു അൻഹു കൂഫയാണ് അന്ന് തലസ്ഥാനം, മദീനയിൽ നിന്ന് അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ തലസ്ഥാനം കൂഫയിലേക്ക് മാറ്റിയിട്ടുണ്ട്. യുദ്ധം നടന്നത് സിഫീനിലാണ്. സിഫീനിൽ നിന്ന് കൂഫയിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് വരെന്ത് ചെയ്തു? ഇവർ മുസ്ലിങ്ങളിൽ നിന്ന് തീർത്തും വേറിട്ടു, ഒരു ആദർശമായി ഒരു പ്രസ്ഥാനമായി, അങ്ങനെ ചരിത്രത്തിൽ അവർ ഖവാരിജുകൾ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇൻഷാല്ലാ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി വിശദീകരിക്കാൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, അള്ളാഹുവിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. യഥാർത്ഥ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും മനസ്സിലാക്കി യഥാർത്ഥ സലഫിയത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. സത്യത്തിന്റെ മാർഗം ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കുവാനും ആ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ ആദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك.